എന്നെ ആരാധിക്കുന്നു, എന്റെ അടുത്ത് വരും. ഖുർആൻ പറഞ്ഞത് എന്നെ ആരാധിക്കുക എന്ന് പറഞ്ഞാല് ദൈവത്തിനെ ആരാധിക്കുക. ഖുർആൻ പറഞ്ഞു പിശാചിനെ ആരാധിക്കരുത്. കൃഷ്ണൻ പറഞ്ഞു പിശാചിന്റെ പിന്നാലെ പോയാൽ അവനെ പിശാചിന്റെ കൂടെ കൂടും, എന്റെ കൂടെ വരണം. ഇത് രണ്ടും ശരിയല്ലേ? ഇവിടെ പിശാചിനെ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ ശരിയാണെങ്കിൽ കൃഷ്ണൻ പിശാചിനെ ആരാധിക്കരുത് എന്ന് പറഞ്ഞതും ശരിയാണ്, ഭഗവത് ഗീത ശരിയാണ്. കൃഷ്ണൻ പറഞ്ഞു എന്താണ്? ഖുർആനിൽ പറഞ്ഞു ഇന്ന നിലക്കിനാൽ കുഞ്ഞു നിലക്കിനും ഉണ്ട പ്രജാല്ലാത്തും ശുശൂവൻ അഥവായില ഇതാറപ്പു ഇന്ന അക്രമക്കും ഇന്നല്ലാത്തും. മനുഷ്യരെ, നിങ്ങളെ ഇങ്ങനെ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതല്ലാത്ത ഒരു മനുഷ്യന് ഈ ലോകത്തില്ല. സ്വർണ്ണ ഒരുക്കി ഒഴിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു മനുഷ്യന് ഈ ലോകത്ത് എല്ലാവരും ഒരു സ്ത്രീയുടെ വയസ്സിൽ നിന്നുകൊണ്ട് വന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് വലിയ മഹത്വമൊന്നും അവകാശപ്പെടാനില്ല, അതാ പറയുന്നത്. പിന്നെ പറയാനില്ലാത്ത രൂപമൊക്കെ വായി നിങ്ങൾ പല ഗോത്രങ്ങളാണ് വർഗങ്ങളാണ് അതൊക്കെ ശരിയല്ലേ? ഇന്ന അക്രമത്തും ഇന്നല്ലാഹി അത്താക്കും. അങ്ങനെ ഗോത്ര വർഗമൊക്കെ ആയത് എന്തുകൊണ്ട്? അത് പല പരിസ്ഥിതി അങ്ങനെ ആയതുകൊണ്ടായിപ്പോയതാണ്. അങ്ങനെ ധർമ്മനിഷ്ഠ പാലിക്കുന്നവൻ ആരോ അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമൻ. ധർമ്മനിഷ്ഠ പാലിക്കണം. വലുഷാഹുവിന്റെ ജാലക്കും ഉമ്മത്തും വാരിതത്തൻ അല്ല വിചാരിക്കുകയാണെങ്കിലെല്ലാം ഒറ്റ ജാതിയായിട്ട് തന്നെ പഠിക്കാൻ കഴിയും. അള്ളാഹ് അതിന് പ്രയാസമൊന്നുമില്ല. ഇങ്ങനെ ഇന്ത്യക്കാര്, അമേരിക്കക്കാര്, ആഫ്രിക്കക്കാര്, അറബികൾ എന്നൊന്നും പറഞ്ഞൊന്നും പഠിക്കാൻ, എല്ലാം ഒരേ ജാതി. അല്ല വിചാരിച്ച് നടക്കൂലേ? അള്ളാഹാണ് പറയുന്നത് അല്ല വിചാരിക്കുകയാണെങ്കിൽ അത് നടക്കും, അതിന് യാതൊരു സംശയവുമില്ല. പിന്നെന്തിനാ അള്ളാഹ് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്? ലീ എപ്പിൽ വെക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഭീമാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആരോഗ്യമുള്ളവനുണ്ട്, ആരോഗ്യമില്ലാത്തവനുണ്ട്. ഈ ആരോഗ്യമുള്ളവന്റെ ആരോഗ്യം ആരോഗ്യമില്ലാത്തവന്റെ പുറത്ത് കൊണ്ടുപോയി കുത്താനാണോ ഇവൻ ഉപയോഗിക്കുന്നത്? അതല്ല, വേറെ നല്ല കാര്യത്തിനാണോ? പരീക്ഷിക്കാൻ വേണ്ടിയാണ്, പ്രാഥമികമായിട്ട് കാണിച്ചുതരാൻ. വെളുത്തവനെ കറുത്തവനെ ഉണ്ടാക്കിയത് ഈ വെളുത്തവൻ കറുത്തവനെ വർദ്ധിക്കാൻ പോവോ എന്ന് പരീക്ഷണം നടത്താൻ വേണ്ടിയാണെന്ന് അഖുറാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ട? വസ്തവിക്കുൽ ഖൈറാ, നിങ്ങൾ നന്മയിലേക്ക് മുന്നേറ്റ് വരിക. ആ നന്മയാണ് ഒരുത്തനെ മഹത്വത്തിൽ എത്തിക്കുന്നത്. നമ്മുടെ കൃഷ്ണൻ എന്താ പറഞ്ഞത് അർജുനനോട്? കൃഷ്ണൻ പറഞ്ഞത് ഇത് തന്നെയാണ്. കാലാകാലങ്ങളിൽ ഞാൻ വരും. ഖുർആനിൽ പറഞ്ഞല്ലേ എല്ലായിടത്തും പ്രവാചകന്മാർ വരും, എല്ലായിടത്തും ഗ്രന്ഥം വരും എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അത് തന്നെ ഈ കൃഷ്ണനോട് പറയുന്നത്. കാലാകാലങ്ങളിൽ ഞാൻ വരും, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാദി മുഖയുണ്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞു. ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി, നല്ല ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ ഞാൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ ദുഷ്ടന്മാർ പോകണം, ദുഷ്ടത്തരം പോകണം, നന്മ അവിടെ ഉണ്ടാകണം. ഖുർആൻ പറഞ്ഞ് നിങ്ങൾ നന്മയിലേക്ക് വരിക, നന്മയാണ് ഇവിടെ വേണ്ടത്. കൃഷ്ണൻ പറഞ്ഞ് ഇവിടെ നന്മ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ കാലാകാലങ്ങളിൽ വരുന്നത്. അവിടെ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇതും ശരിയല്ലേ? നന്മ വേണമെന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞപ്പോൾ ശരി, ഭഗവത്ഗീതയെ പറയുമ്പോഴോ ശരിയെന്നെ? ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതെല്ലാം ആ കൃഷ്ണൻ പറഞ്ഞത് പിന്നെ കാലാകാലങ്ങളിൽ ഞാൻ വരുമെന്ന് പറഞ്ഞത് അതും തെറ്റിദ്ധരിച്ചു. അത് ദൈവം കൊണ്ട് അവതരിക്കും എന്നാണ് അവർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ പറഞ്ഞ കാലാകാലങ്ങളിൽ ദൈവത്തിന്റെ പ്രവാചകന്മാര് നന്മ ഉപദേശിക്കാൻ വേണ്ടി ഇവിടെ വരുമെന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ആ കൃഷ്ണൻ പറഞ്ഞ കാലാകാലങ്ങളിൽ വരുന്ന പ്രവാചകന്മാരിൽ പെട്ടവരാണ് ഏത്? ഈജിപ്തിലെ മൂസാ നബിയും, പലസ്തീനിലെ ഈസാ നബിയും, അറേബ്യയിലെ മുഹമ്മദ് നബിയും എല്ലാം ഈ കൃഷ്ണൻ കാലാകാലങ്ങളിൽ മനുഷ്യനെ ഉപദേശിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വരുന്ന ദൈവത്തിന്റെ പ്രതിനിധികൾ വരും എന്ന് പറഞ്ഞവരാണ്. അല്ലാതെ ഇന്ത്യയിൽ മാത്രം വരുമെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. അത് എപ്പോഴാണ് വരുന്നത്? ഒരു കൂട്ടർ വന്ന് ഉപദേശിച്ച് അവിടെ ധർമ്മച്യുതി ഉണ്ടാകുമ്പോൾ വേറൊരാൾ വരും. ഇന്ത്യയിൽ വന്ന് കൃഷ്ണനെ ഉപദേശിച്ചു കഴിഞ്ഞു. കുറെ കാലം കഴിഞ്ഞപ്പോ ബ്രാഹ്മണ മേധാവിത്വം ആ ഉപദേശത്തിലൊക്കെ വലിച്ചെറിഞ്ഞപ്പോൾ അപ്പോഴാണ് ജീനൻ വന്നു. അത് കഴിഞ്ഞപ്പോ ബുദ്ധൻ വന്നു. അവരെല്ലാവരും വന്ന് ഉപദേശിച്ചത് നമ്മുടെ അറേബ്യയിലെ മുഹമ്മദിനെ ഉപദേശിച്ച അതേ ഉപദേശം തന്നെയാണ്. പക്ഷെ ഭാഷ വ്യത്യാസമുണ്ടെന്ന് മാത്രം, ശൈലിയിലും വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഇവരെല്ലാവരും ദൈവത്തിൽ നിന്ന് വന്ന പ്രവാചകന്മാരാകിയാൽ ആണെന്നെങ്ങനെയാ പറയുന്നത്? ഇത് പറഞ്ഞതെല്ലാം ഒരുപോലെ ആയതുകൊണ്ട്, മുഹമ്മദ് നബി പറഞ്ഞത് തന്നെയാണ് ഇവരൊക്കെ പറഞ്ഞത് എന്നതുകൊണ്ട് ആ പറഞ്ഞ സത്യം തന്നെയാണ്, ഇവരൊക്കെ പറഞ്ഞ സത്യമെന്ന് എന്നതുകൊണ്ടും ഇവരെല്ലാവരും ഉപദേശിച്ചതും എന്ത് തന്നെയാണ്? ഇസ്ലാം തന്നെയാണ്. ഇവരുപദേശിച്ച ഇസ്ലാമിന് പിന്നെ ഹിന്ദു മതം, സിഖ് മതം, ബുദ്ധമതം, ജൈനമതം എന്നൊക്കെ ആരോ പേരിട്ടുവെന്നല്ലാതെ പടച്ചവൻ ആ പേരിൽ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇന്ത്യയിലെ ഹിന്ദുക്കളോ മുസ്ലിമീങ്ങളാണ്, ജൈനന്മാരോ അവര് മുസ്ലിമീങ്ങളാണ്, ബുദ്ധന്മാരോ അവര് മുസ്ലിമീങ്ങൾ തന്നെ, യൂതന്മാരെന്ന പേരിൽ അറിയപ്പെടുന്നവര് അവരും മുസ്ലിമീങ്ങൾ തന്നെ, ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവര് അവര് മുസ്ലിമീങ്ങൾ തന്നെ. അപ്പൊ സർവമത സത്യവാദമില്ല, ഏകമത സത്യം, സത്യത്തിന്റെ ഒരേ ഒരു മതമേ ലോകത്തുള്ളൂ, അത് ഈ ഇസ്ലാം മതം എന്നാണ് ആര് പറയുന്നത്? ഖുർആൻ. അപ്പൊ ഇവർക്കൊക്കെ മോക്ഷമുണ്ടോ? ആ മോക്ഷമുണ്ട്, അത് തന്നെ ഖുർആൻ പറയുന്നത്. മോക്ഷത്തിന് വേണ്ടിയാണ് ഇവിടെ വരാൻ. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് അവനെ, ഇപ്പൊ ഈ ഭഗവത്ഗീതയിലും ഖുർആനിലും പറഞ്ഞത് ഖുർആനിലെ പിന്നെ ജ്ഞാനം, കർമ്മം, ഭക്തി ഇതൊക്കെ ഖുർആൻ പറഞ്ഞു. ഭഗവത്ഗീതയിലുമുണ്ട് ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. ശാന്തമായ ആത്മാവേ, അള്ളാഹു വിളിക്കുന്നതാണ്, ശാന്തമായ ആത്മാവേ, നീ ഇങ്ങോട്ട് റാലിയത്തും മർലിയത്തുമായിട്ട് കടന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ നീ സംതൃപ്തിയാണ്, എനിക്ക് നിന്നോട് തൃപ്തിയാണ്. മധുപുലി ജനത്തി എന്ന സ്വർഗത്തിലേക്ക് നീ കടന്നുകൊള്ളുക എന്ന് ശാന്തമായ ആത്മാവിനെ സംബന്ധിച്ച് പറയുന്ന ആ മനുഷ്യന്റെ സാൽവേഷന്റെ മോക്ഷത്തിന്റെ അങ്ങേയറ്റം എത്തി നിൽക്കുന്ന ഒരു ഒരു കാര്യമാണ് ഖുർആൻ. ജ്ഞാനയോഗത്തിൽ പറയുന്നത് മനുഷ്യന്റെ മോക്ഷത്തിന്റെ മാനസികമായ അവസ്ഥയാണത്. ആ മാനസികമായ അവസ്ഥയുടെ ഏറ്റവും അത്യുന്നതമായ അവസ്ഥയിൽ എത്തുന്ന ഒരു ആത്മാവിനെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുകയാണ്. സംതൃപ്തയായ ശാന്തമായ എല്ലാ വികാരങ്ങളെയും നശിപ്പിച്ച് ഒരു വികാരവും ഇല്ലാതെ എന്നെ പരമാത്മാവിൽ ജയിച്ചു പോകുന്ന ഒരു തരം ആത്മാവിനെ സംബന്ധിച്ച് നമ്മുടെ ഭാരതീയത്വ ശാസ്ത്രം പറയുന്ന അതേ തത്വം തന്നെയാണ് ഖുർആനിൽ ഇല്ല എന്ന് ശാന്തമായ ആത്മാവേ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന അവസാനത്തെ മോക്ഷത്തിന്റെ അവസ്ഥ അതാണ്. അത് ഈ ഭാരതീയത്വ ശാസ്ത്രം പറയുന്നത് തന്നെയാണ്. മനുഷ്യന്റെ ഈ ആത്മാവ്, ജീവാത്മാവ് അവസാനം ഈ വികാരങ്ങളെല്ലാം ഒതുക്കി ഒതുക്കി അവൻ ജീവൻ മുക്തയായിട്ട് പരമാത്മാവിലേക്ക് പോകുന്ന ഒരവസ്ഥ, ആ അജ്ഞാനാവസ്ഥ ഖുർആനിലും പറയുന്നു, ഭഗവത്ഗീതയിലും പറയുന്നു. അപ്പൊ ഖുർആനിൽ പറഞ്ഞ ശരിയാണെങ്കിൽ ഭഗവത്ഗീതയിൽ പറയുന്നതും ശരി തന്നെയാണ്. കർമ്മയോഗം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്ന് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്, കർമ്മയോഗം ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. ഭക്തിയോഗം പറഞ്ഞിട്ടുണ്ട്, പഠിച്ചവനെ ആരാധിക്കണം, അത് ചെയ്യണം, അത് ചെയ്യണം, അതൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഭക്തിയോഗം. ഇത് രണ്ടും തമ്മിലുള്ള സാമ്യം വെച്ച് നോക്കുക. അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലാകുക? ഇത് രണ്ടും ധ്യാനത്തിലൂടെ ജ്ഞാനം, ദൈവിക ജ്ഞാനം കിട്ടിയ ആളുകൾ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി പ്രബോധിച്ച പ്രബോധനമാകിയാൽ ഖുർആനും ഭഗവത്ഗീതയും അതുപോലെ ബൈബിൾ, ബൈബിൾ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ഗ്രന്ഥമാണ്, അതെല്ലാം പ്രവാചകന്മാര് പ്രബോധനം ചെയ്താകിയാൽ എല്ലാം സത്യമാണ്. എന്നിട്ട് പിന്നെ ഇങ്ങനെ എങ്ങനെയായി പോലെ എന്താണ്? ഖുർആനിലെ ആളുകൾ വലിച്ചെറിഞ്ഞിട്ട് ഹദീസിന്റെ പിന്നാലെ പോയതുപോലെ ഭഗവത്ഗീതയെ വലിച്ചെറിഞ്ഞിട്ട് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെയും ഈ വിഗ്രഹാരാധനയുടെയും പിന്നാലെ പോയി. ഭാരതീയ തത്വശാസ്ത്രത്തിലൊന്നും വിഗ്രഹാരാധനയില്ല. വൈദിക കാലഘട്ടത്തിൽ അമ്പലങ്ങളില്ല, വിഗ്രഹങ്ങളില്ല, ഒന്നുമില്ല. അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും കാലഘട്ടത്തിലും വിഗ്രഹങ്ങളും അമ്പലങ്ങളും ഒന്നുമില്ല. കുരുക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രമല്ലാതെ ആ സ്ഥലത്തിന്റെ പേരാണ്. പിന്നീട് വന്നിട്ടുള്ള മഹാരാജാക്കന്മാർ അവരുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയും ഈ പുരാണങ്ങളിലും വേദങ്ങളിലും ഒക്കെ പറഞ്ഞ ആ ഇതിഹാസ പുരുഷന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് സ്ഥാപിച്ച് ആരാധന നടത്തുകയും ചെയ്യുകയാണ്. അത് ഇസ്ലാം മതത്തിലുണ്ടല്ലോ, മൊയ്തീൻ ശേഖരെ, ദിഫായി ശേഖരെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആരാധന നടത്തുന്നത് പോലെ ഖുർആൻ പറഞ്ഞതുകൊണ്ടല്ലല്ലോ അത്. ക്രിസ്ത്യാനിയുടെ സ്ഥിതിയും അത് തന്നെയാണ്. യേശു ക്രിസ്തുവിനോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം ഖുർആനിലുണ്ട്, അഹന്ത കുൽത്തലിന്ന ഇത്തബദൂനി ഔമിയ ഇലാഹി ദൂനില്ല. യേശു ക്രിസ്തുവിനോട് ചോദിക്കും, നീ ജനങ്ങളോട് പറഞ്ഞിരുന്നോ നിന്നെയും നിന്റെ മാതാവിനെയും എന്നെയും എന്റെ മാതാവിനെയും അതാരും അറിയുമിനെയും അതാണെങ്കിൽ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നു ആരാധിക്കണമെന്ന് നീ ഇവരോട് പറഞ്ഞിരുന്നോ എന്ന് അള്ളാഹു ഇല്ലാമർത്തനി അനിയബുള്ളിയുറപ്പിക്കും ഫലമാക്കും ഉണ്ട് അന്തർ ആരാധിക്കും വാങ്ങാരാധന ശൈലി ശരീരം അപ്പോ ഈ സാധനം ഇതുവരെ എനിക്കതൊന്നും അറിയില്ല, എന്നോട് ചോദിക്കണ്ട. ഞാൻ അവരുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നത് നിന്നെ ആരാധിക്കണമെന്നാണ്, എന്റെയും നിന്നെയും രക്ഷിതാവിനെ ആരാധിക്കുക എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ മരിച്ചുപോയതിനു ശേഷം അവർ നടത്തിയതൊന്ന് എന്നോട് ചോദിക്കണ്ട, അതൊക്കെ നീ കണ്ടിരിക്കുമല്ലോ, അതൊക്കെ ഞാൻ അട്ടിക്കുന്നേന്ന് അവരോട് ചോദിച്ചോളൂ എന്ന് ഈസാനെ പറയുന്നത് ഖുർആനിൽ പറയുന്നു. അപ്പൊ ഈസാനെ ആരോട് പറഞ്ഞിട്ടില്ല എന്ന് ഈസാനെയും മറിയമ്മനെയും ആരാധിക്കണമെന്ന്, ശ്രീകൃഷ്ണൻ ആരോട് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ ആരാധിക്കണമെന്ന്, ഒരു ഗ്രന്ഥത്തിലും കാണാൻ കഴിയില്ല. അത് ബുദ്ധനും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ ആരാധിക്കണമെന്ന്, ജൈനനും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ ആരാധിക്കണമെന്ന്, ഒരു പ്രവാചകന്മാരും പറഞ്ഞിട്ടില്ല അവരെ ആരാധിക്കണമെന്ന്. പിന്നീട് വന്നിട്ടുള്ള ആൾക്കാർ അവരുടെ പ്രതിമ വെച്ച് ആരാധിച്ചതിന് കുറെ കാലം കഴിയുമ്പോൾ ഇനി മുഹമ്മദിനെയും വെച്ച് ആരാധിച്ചുകൂടാകുകയില്ല. ആരാധിച്ചതിന് അവരൊന്നും ഉത്തരവാദിയല്ല, അവർ പറഞ്ഞ തത്വങ്ങളും ഉത്തരവാദിയല്ല. അതുകൊണ്ട് ഖുർആൻ എങ്ങനെ സത്യമാണോ ദൈവത്തിൽ നിന്ന് വന്നതാണോ, അതുപോലെ ദൈവീകമായി ലോകത്ത് വന്നിട്ടുള്ള എല്ലാ സ്ഥലത്തും വന്നിട്ടുള്ളത് എല്ലാം സത്യം തന്നെയാണ്. അപ്പൊ ഇവർക്കൊക്കെ മോക്ഷം കിട്ടുമോ? മോക്ഷം കിട്ടുന്നതിന് എന്താണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്? മോക്ഷം ഇപ്പൊ ആർക്കാണെന്നാണ് എല്ലാവരും പറയുന്നത്? സ്വർഗം ആർക്കുള്ളതാണ്? മുസ്ലിമീങ്ങൾ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അനെ കിട്ടും. ഇക്കാർക്കാണോ കാടി ഒക്കെ ആയിട്ട് നടക്കുന്ന ആരാണ് മുസ്ലിം, അവരെ സ്വർഗം കിട്ടുകൊള്ളു. അങ്ങനെയാണോ ഖുർആൻ പറയുന്നത്? ഖുർആൻ സ്വർഗത്തിന് യാതൊരു മന്ത്രേ വെച്ചിട്ടില്ല, അവരെ രണ്ടൊരു മന്ത്രേയാണ് ഖുർആൻ വെച്ചിട്ട്. നല്ല ദീനാമനു വല്ല ദീനാദു മന്നത്താറ സാമീൻ മൻ ആമനമില്ലാത്ത വിജയവുമില്ലാത്തർ വാമിന പാലിയൻ വലാമോപ്പും ആലയും വലാമോ. പുരാജന്മാർക്ക് സ്വർഗം കൊടുക്കാമെന്നല്ല പറഞ്ഞത്. നല്ല ദീനാമനു വിശ്വസിച്ചവർ, വിശ്വസിച്ചവരെന്നുള്ളടത്ത് മുജാഹിദീങ്ങൾ അറിഞ്ഞിട്ടോ അറിയാതെ എങ്ങനെ എത്തിയാലും വീട്ടിലെ ബ്രാക്കറ്റിൽ എത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിച്ചവർ അവർ തഫ്സീർ എടുത്തു പോയിക്കൊണ്ട്, മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിച്ചവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്ത് പറയുന്നതൊക്കെ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കാത്തവരാണെന്നുള്ള യാതൊരു സംശയമില്ല. വല്ല ദീനഹാദു ദൂതന്മാര് വല്ല സാറ ക്രിസ്ത്യാനികള് ഇതൊക്കെ വിളിക്കുന്നത് അവരവർക്ക് അങ്ങനെ പേരിട്ടതുകൊണ്ടാണല്ല, അല്ല വിളിക്കുന്ന പേരല്ല. അവർ തന്നെ ജൂതന്മാരെ ക്രിസ്ത്യാനികളാണ് അങ്ങനത്തെ അങ്ങനത്തെ പറഞ്ഞു നടന്നതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നതാണ്. സാബിയൻ സാബി എന്ന് പറഞ്ഞിട്ട് വേറെ വിവാഹി രണ്ടുമല്ലാത്ത ഒരു കൂട്ടരുണ്ടായിരുന്നു എന്ന് അറേബ്യയിൽ. അവരും അപ്പൊ ഹിന്ദുക്കൾ അവിടെ ഉണ്ടായിരുന്നില്ല, അറേബ്യയിൽ എല്ലാവർക്കും അറിയാലോ. അവിടെ ഉണ്ടായിരുന്ന കൂട്ടർ ഇത്രയാണ്. ഈ മോമിനികളെ കഴിക്കാൻ പിന്നെ ഉണ്ടായിരുന്നത് ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും സാബി. അവരെ എത്രയും വിളിച്ചും കൊണ്ട് പറഞ്ഞു ആര് തന്നെയായിരുന്നാലും ശരി, മൻ ആമനമില്ല ഹിമജവുമില്ല, ഇനി ആര് തന്നെ ആയിക്കോട്ടെ, ഈ പറഞ്ഞവര് മാപ്പിളമായിരുന്നു മാത്രമല്ല പറഞ്ഞത്, ആര് തന്നെ ആയിരുന്നാലും ആമനമില്ല ഹിമജവുമില്ല, അതിരി അള്ളാഹുവിനെയും പരലോകത്തിനും അന്ത്യ ദിനത്തിനും വിശ്വസിക്കുക, പകനിലും തൽപ്രവർത്തനം ചെയ്യുക, പല അറുപത്തിന് അലിയും അവനൊരു പേടിയും വേണ്ട, പലാവുന്നൂൻ അവർക്കൊരു രസനവും വേണ്ട, ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്താൽ മതി, അത്രയും ദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചുകൊണ്ട്. അതി പറഞ്ഞ ആൾക്കാരെല്ലാം വിശ്വസിക്കുന്നതാണ് നിരീശ്വരവാദികൾ ഒഴിച്ച്. അത് ചെയ്തുകൊണ്ട് തൽപ്രവർത്തനം ചെയ്യുക. തൽപ്രവർത്തി എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കരിക്കലും നോമ്പുവെക്കലും അല്ല, നിസ്കരിക്കലും നോമ്പുവെക്കലല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക. നിസ്കരിച്ചിട്ട് ഒരാൾ നിസ്കരിച്ചിട്ട് വേറൊരാൾക്ക് ഒരു കാര്യമല്ല, ഒരിടത്ത് നോമ്പുവെച്ചുകൊണ്ടാണ് നോമ്പട്ടി നടക്കാൻ നല്ല വേറൊരു കാര്യം. തൽപ്രവർത്തി എന്ന് പറഞ്ഞാൽ അതല്ല, തൽപ്രവർത്തി എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവൻ ആരായിരുന്നാലും വേണ്ടിയില്ല, അവർക്ക് മോക്ഷമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ എന്തിനാണ് നിരീശ്വരവാദികൾ ചോദിക്കുക? എന്തിനായി ദൈവത്തിലും അന്ത്യദിനത്തിലൊക്കെ വിശ്വസിക്കാമെന്ന് പറയുന്നത്? വെറുതെ ഉണ്ട്, നല്ല കാര്യം ചെയ്താൽ പോരെ, പറ്റൂല. കാരണം അതിന് ആത്മാർത്ഥത ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ. ദൈവത്തിനൊന്നും വിശ്വാസമില്ലാത്തവർ തന്നെ തൽപ്രവർത്തനം ചെയ്ത തന്റെ മനസാക്ഷിക്കനുസരിച്ച് അങ്ങ് ചെയ്യും എന്നൊക്കെ അവർ പറയുന്നെങ്കിലും അതിൽ യാതൊരു ആത്മാർത്ഥതയും ഉണ്ടാവുകയില്ല. ഒരു ഉദാഹരണം നോക്കാം, എന്തിനാ ഈ മനസാക്ഷിക്കനുസരിച്ച് നല്ല പ്രവൃത്തി ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ല. ഒരാൾക്ക് അയാളുടെ ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്നതാണ്. മരിച്ചുപോയ മണ്ണിന്റെ അടിയിൽ മണ്ണി കുറഞ്ഞു പോകുന്നതാണ് നിരീശ്വരവാദികളുടെ വിശ്വാസമാണ്. അങ്ങനത്തെ ഒരു നിരീശ്വരവാദി ഇങ്ങനെ റോഡിൽ ഒരു ഇടവഴിയിലൂടെ പോവാണ്, ഇയാൾ വേഷം വലഞ്ഞ് ഭക്ഷണം കിട്ടാതെ ഇങ്ങനെ വലഞ്ഞ് നടക്കും. അപ്പോണ്ടൊരു കുട്ടി കയ്യിലൊരു പൊതിയെ കുറെ ഭക്ഷണമായിട്ട് വരാം, ചെറിയൊരു കുട്ടി. അപ്പം ഇയാൾക്ക് എന്ത് ചെയ്യാം? ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ഭക്ഷണം തട്ടിക്കൊടുത്തൂടെ, ആ കുട്ടിയെ കൊന്നൂടെ, ആരെങ്കിലും ചോദിക്കുകയാണെ ആരും കാണില്ല, നിയമത്തിന്റെ പിടിയിൽ ഒന്നും പെടില്ല. അങ്ങനത്തെ ഇയാൾക്ക് എന്ത് ചെയ്യാം? അവനെ കൊല്ലുകയോ ഭക്ഷണം തട്ടിപ്പറിച്ചെടുക്കുകയോ ചെയ്യാം. അവന്റെ മനസാക്ഷി കിട്ടുന്നു, അവിടെ ഒരു പ്രശ്നമില്ല. കാരണം അവൻ പട്ടിണി നമ്മൾ അന്യം വരുന്നവര് ഭക്ഷണം കിട്ടുമ്പോൾ തട്ടിപ്പറിച്ചതിന്റെ അതേ അതവൻ ചെയ്യും. നേരെ മറിച്ച് ദൈവത്തിന് വിശ്വാസമുള്ള ഒരു വേറെ ഇടവഴിയിലൂടെ പോകുമ്പോൾ ഇതുപോലെ ഒരു കുട്ടി വരുന്ന ഇവനും പട്ടിണി കിടന്നവനാണെങ്കിൽ അവൻ തട്ടിപ്പറിക്കില്ല. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? അവനെ കാണുന്ന വേറൊരുത്തനുണ്ട്, എന്നുള്ള ബോധമുള്ളത് കൊണ്ട് ആത്മാർത്ഥമായി തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ദൈവവിശ്വാസം ചെയ്യാൻ കഴിയൂ. പിന്നെ പരലോകത്തിലും വിശ്വസിക്കണം, താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ നന്മയ്ക്കും തിന്മയ്ക്കും ഒക്കെ ഗുണവും ദോഷവും കിട്ടുമെന്ന ഒരു തലമുണ്ട്. വിശ്വസിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും നന്മ ചെയ്യാൻ കഴിയില്ല, അവൻ തിന്മ ചെയ്യുന്നതിനാരെ പേടിക്കുകയും വേണ്ട. അതുകൊണ്ടാണ് ഖുർആൻ ആ രണ്ടെണ്ണം പറഞ്ഞിട്ട് നിങ്ങൾ നല്ലത് ചെയ്യുകയാണെങ്കിൽ അവൻ ആരായിരുന്നാലും ശരി അവന് മോക്ഷമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മനുഷ്യന്റെ കർമ്മമാണ് മനുഷ്യനെ മോക്ഷം നൽകുന്നത്. അവൻ ഏത് സമൂഹത്തിൽ ജയിച്ചു എന്നത് ഖുർആൻ ഒരു പ്രശ്നമേ അല്ല. അപ്പൊ അവൻ നിസ്കരിക്കണ്ടേ? ആ നിസ്കരിക്കണം. എന്താണ് നിസ്കാരം എന്ന് പറഞ്ഞത്? നിസ്കാരം എന്ന് പറഞ്ഞത് ഈ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ കയ്യും കെട്ടിയിട്ട് കുർക്കോസ് ഒക്കെ ചെയ്ത് അതാണ് നിസ്കാരം. അപ്പൊ
ദൈവം
ഒരു മനുഷ്യൻ സർവശക്തനാണ് നിങ്ങൾ വിശ്വസിച്ചാൽ അവൻ മുശരിക്കാവും. ദൈവത്തിനോട് വിളിക്കുന്നവരിൽ മൊയ്തീൻ ശേഖരം വിളിച്ചാൽ അവൻ മുശരിക്കാവും. ദൈവത്തിനെ വിളിക്കുന്നവരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനെ വിളിച്ചാലും ശബരിമല അയ്യപ്പനെ വിളിച്ചാലും ഒക്കെ മുശരിക്കാവും. അതല്ലാത്ത നിലയ്ക്ക് വരുത്തത് ഏത് പേരിന് വിളിച്ചാലും അവൻ ഒരിക്കലും മുശരിക്കാവുകയില്ല. അവർക്കൊക്കെ മോക്ഷവും കിട്ടും. ഖുർആനാണ് പറയുന്നത്. അപ്പൊ അവർ തന്നെ ഹിന്ദുവിനെ പിടിച്ചിട്ട് മുസ്ലിം ആക്കണമെങ്കിൽ അവരെ സ്വന്തത്തിൽ കല്യാണം കഴിക്കലും അവരുടെ തലയിൽ തൊപ്പി വെക്കലും ആവശ്യമില്ല. അവന്റെ ആ ഭഗവത്ഗീതയെ പറഞ്ഞതനുസരിച്ച് അവന്റെ ആരാധനക്രമം ഏതാണെന്ന് ശിർക്ക് വരാൻ ചെയ്യുന്ന ഒരുത്തനാണെങ്കിൽ അവൻ ചെയ്യുന്നത് ദൈവത്തിന്റെ അടുക്കൽ സ്വീകാര്യമാണ്. അപ്പൊ വിവാഹബന്ധം പാടുണ്ടോ? കല്യാണം കഴിക്കാൻ, കല്യാണം കഴിക്കലാണല്ലോ വലിയ ജാതി മതം ഉണ്ടാക്കുന്നത്. അതാണെന്നാണ് ചില ആൾക്കാരുടെ വിശ്വാസം. കല്യാണം കഴിക്കുന്നതിന് യാതൊരു തടസ്സവും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഉഹില്ലനക്കും തയ്യിബാത്തു വതഅമുൽ ലദീന ഉത്തുൽ കിതാബ വതഅമുക്കും ഹില്ലു ലഹും വൽമുഹ്സനാത്തു മിനൽ മുഅ്മിനാത്തി വൽമുഹ്സനാത്തു മിനൽ ലദീന ഉത്തുൽ കിതാബ. നല്ല സാധനങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് അനുവദനീയമാണ്. ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ്. നിങ്ങളുടെ മുഅ്മിനായ സ്ത്രീകളുടെ പതിവ്രതകളായ സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. ആ ഗ്രന്ഥം നൽകപ്പെട്ട ആളുകളുടെ പതിവ്രതകളായ സ്ത്രീകളെയും നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. ഭക്ഷണം, അവരെ ഭക്ഷണവും നമ്മുടെ ഭക്ഷണമൊക്കെ നമുക്ക് അറാമായ ചില കാര്യങ്ങൾ കൂടാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മറ്റാലേക്കും അത് വായിക്കത്തു വദ്ദമു ലഹ്മുൽ ഖൻസീരി വമാവില്ലതിലി വലില്ലായി അൽ മുൻഹരിക്കത്തു അൽ മഖൂദത്തു അൽ മുത്തറത്തിയത്തു വന്നത്തിയത്തു വമാതിലസബു ഇല്ലാ മാനക്കൈ വമാതിയാല നുസുബി വാന്തസ്തഖ്സിമു ബില്ലാഹ് എന്ന് പറഞ്ഞിട്ട് തിന്നാൻ പാടില്ലാത്ത എന്റെ ഒരു പട്ടിക അങ്ങോട്ട് സമർപ്പിച്ചിട്ട് കുറാൻ ശവം രക്തം അതുപോലെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അർത്ഥത് അങ്ങനെ പന്തായം വെച്ചിട്ട് അർത്ഥം അങ്ങനെ പല സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളൊന്നും തിന്നരുതെന്നും അല്ലാതെ മറ്റുള്ള ഭക്ഷണമൊന്നും അവരിൽ നിന്ന് കഴിക്കുന്നതിന് അവർക്ക് യാതൊരു തടസ്സവുമില്ല. അവന് കിതാബിന്റെ ഭക്ഷണം കുറേ പേരുണ്ടായിരുന്നു. അവന് കിതാബാണ്, അവരുടെ സ്ത്രീകൾ വിവാഹം കഴിക്കാം. യാതൊരു ഒരു കുഴപ്പവുമില്ല. ഇപ്പോഴാ യാത്രമാർ പരത്തി വിമോചന സേനയുടെ നേതാ സംഘടനയുടെ നേതാവ് ഒരു ക്രിസ്ത്യൻ സ്ത്രീയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിലാണെന്ന് പുറത്തു പോയിന്ന് ഈ ലോകത്തൊരു മതപണ്ഡിതനും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, ഇതായിട്ടുള്ള കല്യാണം കഴിച്ച ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. അദ്ദേഹത്തിനെ ആരും ഇസ്ലാമെന്ന് പുറത്താക്കിയിട്ടില്ല. അപ്പൊ അവിടുത്തെ അതിന് കിതാബുകളെ കെട്ടാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളെ കെട്ടാൻ പാടുണ്ടോ? ഇവിടുത്തെ ഹിന്ദുക്കളും അതിന് കിതാബാണല്ലോ. എല്ലാവർക്കും ഗ്രന്ഥം നൽകിയിട്ടുണ്ടെന്നല്ലേ അള്ള പറയുന്നത്? ഗ്രന്ഥം നൽകിയവരല്ലേ ഈ അതിന് കിതാബ് എന്ന് പറയുന്നത്? അറിയത്തിലുണ്ടായിരുന്ന ഗ്രന്ഥം നൽകിയവർ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. അതുകൊണ്ടാണ് അവരെ അവിടെ അതിന് കിതാബ് എന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ അതിന് കിതാബ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളാണ്. അവർക്ക് കൊണ്ട് ഗ്രന്ഥവും മതവും ഒക്കെ. അതുകൊണ്ട് ആ അതിന് കിതാബിനെ കല്യാണം കഴിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഖുർആൻ കൽപ്പിച്ചിട്ടില്ല. അപ്പോ ഇപ്പൊ എന്താണ് അന്യോന്യം ഇത്രയും വിശാലമായ രീതിയിൽ വർഗീയതയില്ലാതെ പറഞ്ഞ ഒരു ഗ്രന്ഥം ഈ ലോകത്ത് എവിടെയുണ്ട്? ഇത്ര മഹത്തായ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഈ ഖുർആനെ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൽക്കത്ത ഹൈക്കോടതിയിൽ ഏതോ ഒരു കാര്യം മുമ്പ് കേസ് കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അയാൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഖുർആൻ വർഗീയത വരുത്തുന്നതാണ് അയാൾ പറഞ്ഞത്. ഖുർആനിൽ യാതൊരു ഒരു വർഗീയതയില്ല. ഇത്രയും വിശാലമായി ചിന്തിക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്ത് എവിടെയാ കാണപ്പെടുക? എല്ലാ പ്രവാചകന്മാരെയും വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. ദൈവമായിട്ടുള്ള ഒരൊറ്റ പ്രവാചകനെയും യാതൊരു വിവേചനവും നമുക്ക് കാണിക്കാൻ പാടില്ല. അവര് കൊണ്ടുവന്ന ഇതെല്ലാം സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മതഗ്രന്ഥം, ഒരു ഗ്രന്ഥം ലോകത്തിൽ ഖുർആൻ മാത്രമാണ്. അതെവിടെ വർഗീയത വരുത്തിയത്? അയാൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പറയേണ്ടത് ഈ ഖുർആനെ വലിച്ചെറിഞ്ഞിട്ട് അതിന് പുറമെ അതീത സ്വീകരിച്ച ഈ ബുഖാരിയെയും മുസ്ലിമിനെയും ഒക്കെ ഇവിടുന്ന് നിരോധിച്ചെങ്കിലേ വർഗീയത മാറൂ എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ പറഞ്ഞത് ഖുർആൻ നിരോധിക്കണമെന്നാണ്. ഖുർആനെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. ഖുർആനിലുള്ള സത്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കൾ ശത്രുക്കളെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നു. ശിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും കഠിനമായ കുറ്റമാണ് ഖുർആന്റെ ഭാഷയിൽ. അതിനേക്കാൾ വലിയൊരു കുറ്റം ഖുർആനിൽ ഇല്ല, അതൊരിക്കലും മാപ്പില്ലാത്ത കുറ്റം. പക്ഷേ ഖുർആൻ പറയുന്നു വലാ തസുബ്ബുല്ലദീന യസുബ്ബൂന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വാ ബിഗൈരി ഇൽമിൻ. മറ്റുള്ള ആളുകൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളുണ്ട്, ആ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ആക്ഷേപിക്കരുത്. അവർ വിഗ്രഹം വെച്ച് ആരാധിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥശൂന്യതയും ഫലശൂന്യതയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാമെന്നല്ലാതെ ആ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ആക്ഷേപിക്കാൻ പോകരുത്, അവരുടെ പമ്പലം തല്ലി കുടിക്കാൻ പോകരുത് എന്നാണ് പറയുന്നത്. അതിനെ ആക്ഷേപിക്കാൻ പോകരുത്. എന്താ കാരണം? യസുബ്ബുല്ലാഹ്, അങ്ങനെ നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങളുടെയും അവരുടെയും രക്ഷകനായ അള്ളാഹുണ്ടല്ലോ, ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നോണ്ട് അറിവില്ലാതെ അവർ അള്ളാഹിനെ ആക്ഷേപിച്ചു കളയും. അതുകൊണ്ട് അവരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ആക്ഷേപിക്കാൻ പോകരുത്. അപ്പൊ പിന്നെന്തിനാണ് അമ്പലം പൊളിക്കാൻ പോകുന്നത്, പള്ളി ഉണ്ടാക്കാൻ നടക്കുന്നതൊക്കെ എന്തിനാണ്? ഈ അമ്പലവും പള്ളി എന്നൊക്കെ പറയുന്നത് അതിലാണോ നിയമിക്കുന്നത്? മുസ്ലിമീങ്ങൾക്ക് എന്തിനാണ് പള്ളി? പള്ളിയിൽ എങ്ങനെ നിസ്കാരം ശരിയാവില്ലേ? പള്ളിയിൽ നിസ്കരിക്കണമെന്ന് ഏത് ഖുർആനിലാണ് പറഞ്ഞിരിക്കുന്നത്? എവിടെയിരുന്ന് നിസ്കരിക്കാം? മസ്ജിദിലിരുന്ന് നിസ്കരിക്കാം, കാറിലിരുന്ന് നിസ്കരിക്കാം, പടിഞ്ഞാട്ട് തിരിഞ്ഞു വാങ്ങണമെന്നില്ല. എങ്ങോട്ട് തിരിഞ്ഞു വേണം? നിസ്കരിക്കാം, പ്രാർത്ഥിക്കാം എന്ന് ഖുർആൻ പറഞ്ഞു കഴിഞ്ഞാല് മണിമേടകൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരുടെ അമ്പലം തന്നെ പൊളിച്ച് അതിനെ പുറത്തു കൊണ്ടുപോയി പള്ളി ഉണ്ടാക്കിയിട്ട് ആര് പറഞ്ഞു അങ്ങനെ നിസ്കരിക്കാൻ? ആരാധിക്കുന്നതും ഇവിടെ ആവശ്യമില്ലെന്ന് ഖുർആൻ പറഞ്ഞ സത്യം ഇവിടെ പുറത്തു വിട്ടിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന എന്തെങ്കിലും കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ ലോകത്തേക്ക് അള്ളാഹു ഇറക്കിയിട്ടുള്ള ഒരേ ഒരു മതം, അത് ഇസ്ലാം മതമാണ്. ആ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി കൊണ്ടുവന്നതല്ല. മുഹമ്മദ് നബിക്ക് മുമ്പ് ഈ ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാം പ്രബോധനം ചെയ്തത് ഇസ്ലാം മതമാണ്. അവർ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങളെല്ലാം ഇസ്ലാം മതത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. അത് അറേബ്യയിലും വന്നിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിലും വന്നിട്ടുണ്ട്. അറേബ്യയിൽ വന്ന ഗ്രന്ഥം ശരിയാണെങ്കിൽ ഇന്ത്യയിൽ വന്ന ഗ്രന്ഥവും ശരിയാണ്. പിന്നെന്താ സർവമത സത്യവാദം എന്ന് പറയുന്നത്? ഇതാ. അപ്പൊ ഇങ്ങനെ ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഈ സത്യം ഇത് ആരാരെങ്കിലും ഈ ലോകത്തോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്തെന്തെങ്കിലും കുഴപ്പങ്ങളോ പിന്മാറുകളോ ഉണ്ടാകുമായിരുന്നു. ഇന്ന് വരെയോ ആരും അത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഈ ഖുർആനെ ഓടി വെച്ചുകൊണ്ട് ഇരിക്കുകയുമാണ് ചെയ്തിരുന്നത്. അപ്പോ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ, ഈ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആൾക്കാര് അറേബ്യൻ ഇങ്ങോട്ട് കുത്തി മറിച്ച് വന്നവരൊന്നുമല്ല. അറേബ്യക്കാരെല്ലാവരും മുസ്ലിങ്ങൾ എന്നുള്ള സംശയമില്ല. അറേബ്യയിൽ നിന്ന് ഇവിടെ ഇസ്ലാം മത പ്രബോധനത്തിൽ വന്നവർ സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുമില്ല. അവരിവിടെ വന്നിട്ട് ഇവിടുത്തെ സ്ത്രീകളെ വിവാഹം കഴിച്ചു, അവിടെ പൊന്നാനി കൊണ്ടുപോയിട്ട് മതം മാറ്റിയിട്ട് വിവാഹം കഴിച്ചത്. ഇപ്പൊ കല്യാണം കഴിക്കണോ വേണ്ട, പൊന്നാനി കൊണ്ടുപോകും. അവിടെ വെച്ച് കാറ്റി കൂട്ടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഓരോരുത്തരും കൊണ്ടുവന്ന് പൊന്നാനി കൊണ്ടുപോയിട്ട് മതം മാറ്റിയിട്ടൊന്നുമല്ല ഇവിടുത്തെ ഹൈന്ദവ സ്ത്രീകളെ അറേബ്യയിൽ നിന്ന് വന്ന മതപ്രബോധന കൈമാറ്റങ്ങളിലാണ് കഴിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അവർ ഇസ്ലാം മതം ആദർശം വിശ്വസിച്ചിട്ടുണ്ടാകാം. അവർക്ക് മക്കനെ കിട്ടും, നോക്കിയിട്ടിട്ട് ഒന്നുമല്ല അവർ ചെയ്തത്. ആ ഇവരുടെ സന്താന പരമ്പരകളിൽ പെട്ടവരാണ് ഈ ഇവിടുത്തെ സ്ത്രീകൾ പ്രസവിച്ച ഇവിടുത്തെ കുട്ടികളാണ്. ഇവരുടെ പ്രവാചനം ഉണ്ടെങ്കിൽ അവിടുത്തെ ഓടിക്കൂടാനും കാരണമായിരുന്നു. നമ്മുടെ ഈ ആശയങ്ങൾ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പ്രചരിക്കാൻ കാരണമായിരുന്നു ഈ വണ്ടൂരിൽ അന്ന് നടന്ന ആ മഹാസംവാദം തന്നെയാണ്. അന്ന് ഇവിടെ എത്ര ആളുകളാണ് തന്നെ അത് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അന്ന് മുതൽക്കാണ് ഏറനാട്ടിന്റെ എല്ലാ ഭാഗങ്ങളിലും അവരെ ഇങ്ങനെ പ്രസംഗ പര്യടനം നടത്താൻ തുടങ്ങിയതോ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി പങ്കെടുക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ആ പ്രസ്ഥാനത്തിന് ഇതുവാകിയ ഒരു സ്ഥലം കൂടിയാണ് ഈ വണ്ടൂര് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിജയം സർവമത സത്യവാദം ഖുർആനിൽ എന്നുള്ളതാണ്. സർവമത സത്യവാദം എന്ന് പറഞ്ഞാല് ഒരു വിഷയം, അതായത് ഇത്രയും കാലം ഖുർആനിന് ആ വിഷയം ഉണ്ടായിട്ടും ഇന്ന് വരെ ഇങ്ങനെ ഒരു വിഷയം ഖുർആൻ ഉണ്ടെന്നുള്ളത് ഈ ലോകത്തോട് പറയാൻ ഒരു മനുഷ്യനും ധൈര്യം വന്നിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ തന്നെ പൂഴ്ത്തി വെച്ചിട്ടുള്ള ആളുകൾ പിന്നെ അതിനുള്ള വിഷയം പറയേണ്ട പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് വിഷയം പറഞ്ഞില്ല. പക്ഷെ ഇതിനെപ്പറ്റി അറിയുന്നവരൊക്കെ മുമ്പുണ്ടായിരുന്നു. എന്നിരുന്നാലും അവരത് എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലാതെ പൊതുജനത്തിനോട് പറയാൻ അവരും ധൈര്യപ്പെട്ടിരുന്നില്ല. മൗലാനാ അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ
സ്വസ്തിക ഗ്രന്ഥത്തിൽ ഈ വിഷയം എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് പൊതുജനത്തോട് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഗാലാതീർത്വം അദ്ദേഹത്തിന്റെ നേരെ വരികയും ഓരോ
ഒരു ഗ്രന്ഥമാണ് ഈ ഖുർആൻ. അപ്പൊ ഈ ഖുർആനിൽ നിങ്ങളെ മുസ്ലിം മുസ്ലിം എന്ന് വിളിക്കുന്നു എന്ന് അള്ള പറയുമ്പോൾ, ഇതിനു മുമ്പ് വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ, ഇതിനു മുമ്പും വന്നിട്ടുണ്ടല്ലോ ആള് ലോകത്തെന്ന് മനുഷ്യന്മാരുണ്ടായിരുന്നോ അന്നൊക്കെ മനുഷ്യരെ നന്നാക്കാൻ വേണ്ടി അവിടെ എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുണ്ട് എന്ന് ഖുർആൻ വഹിൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഹലാ ഫീഹാ. ഏത് സമുദായം എവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ആളുകൾ വന്നിട്ടുമുണ്ട്. അറേബ്യയിൽ മാത്രമല്ല അത് വന്നത്, അറേബ്യയിൽ മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് പ്രവാചകന്മാരുണ്ടായിരുന്നു എന്ന് എല്ലാവരും അറിയാലോ. ഒരുപാട് പ്രവാചകന്മാർ ഖുർആൻ പറയുന്നു, കുറെ പ്രവാചകന്മാരുടെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവരെ പറയാതെ വിട്ടിട്ടുണ്ട്. അവരെവിടെയൊക്കെയാണ് വന്നത്, അവരൊക്കെ എവിടേക്കാണ് ജനിച്ചത് മരിച്ചത് എന്തൊക്കെയാ പറഞ്ഞത് അതൊന്നും നിങ്ങൾ നോക്കണ്ട. അവരെല്ലാം പ്രവാചകന്മാരായിരുന്നു. പ്രവാചകന്മാരോട് അള്ളാഹു മുഹമ്മദ് നബിയോട് സംസാരിച്ച അതേ കാര്യം തന്നെയായിരിക്കും. അതിനു മുമ്പ് എവിടെല്ലാം പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവരോടെല്ലാം സംസാരിക്കുക. മക്കയിൽ വന്ന മുഹമ്മദ് നബിയോട് ഒന്ന് പറയുക, ഈജിപ്തിൽ വന്ന മൂസാ നബിയോട് വേറെ ഒന്ന് പറയുക, ഇറാഖിൽ വന്ന ഇബ്രാഹിം നബിയോട് മറ്റൊന്ന് പറയുക, പലസ്തീനിലെ ഈസാ നബിയോട് വേറെ ഒന്ന് പറയുക, അങ്ങനെ പറയാനൊക്കെ ഏർപ്പാട് പഠിച്ചതിന് പറ്റൂല. അപ്പൊ ഇന്ത്യയിലും വേണ്ടേ പ്രവാചകന്മാര്? ഇന്ത്യയിൽ മനുഷ്യരുണ്ടായിരുന്നില്ലേ? ഇന്ത്യയിൽ ഗ്രന്ഥം വേണ്ടേ? മാമിൻ ഉമ്മത്തിൻ ഇല്ലാ വലഹാ കിതാബുമായിരുന്നു ഖുർആൻ പറയും. ഏത് സമുദായം ഉണ്ടോ അവർക്കൊക്കെ ഗ്രന്ഥവും ഖുർആൻ മാത്രമല്ല ഗ്രന്ഥം, ഖുർആനെ തിരിച്ചു കൊടുത്തിരുന്നു, ഖുർആനെ തിരിച്ചു കൊടുത്തിരുന്നു, ഈസാനെ തിരിച്ചു കൊടുത്തിരുന്നു, മുഹമ്മദ് എനിക്ക് കൊടുത്തു. അറേബ്യയിൽ മാത്രമേ അല്ല പ്രവാചകന്മാരായിട്ടുള്ളൂ, വേറെ പല സ്ഥലത്തും ആളുകൾ ജീവിച്ചിരുന്നില്ല ഈ ഭൂമിയിൽ. അവർക്കൊക്കെ മുന്നറിയിപ്പ് നൽകാൻ ആളുകൾ വരട്ടെ. അപ്പൊ ചൈനയിൽ ആളുണ്ടായിരുന്നു, അവിടെ വന്നിട്ടുണ്ടാകും പ്രവാചകൻ. ആ പ്രവാചകനെ ആരായിരുന്നു? പഠിച്ചവനായിട്ടതാണ്. പഠിച്ചവനായിട്ട് പ്രവാചകൻ അവിടെ വന്ന് പ്രബോധനം ചെയ്യുമ്പോ എന്തായിരിക്കും പറയാ? മക്കയിലെ മുഹമ്മദ് നബി പറഞ്ഞത് തന്നെ പറയാ. ഭാഷ വ്യത്യാസം ഉണ്ടാകും, ശൈലിക്ക് വ്യത്യാസം ഉണ്ടാകും, ആളുകളുടെ രീതി അനുസരിച്ചിട്ടൊക്കെ പറഞ്ഞെന്ന് വരും. അതല്ലാതെ ആശയം എന്തായിരിക്കും? ഇന്ത്യയിലെ ഹിന്ദു നടീതരാണ് തീരത്തും മറ്റടത്തും ഗംഗ സമതലത്തിലുമെല്ലാം ആളുകൾ ജീവിച്ചിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ്. അവിടെ വരണ്ടേ പ്രവാചകന്മാര്? അവിടെ വന്നവർ അവിടുത്തെ അന്നത്തെ ഭാഷ സംസ്കൃതമായിരുന്നെങ്കിൽ ആ സംസ്കൃതത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അറബിയിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. മൂസാനബി പറഞ്ഞത് തിബുറു ഭാഷയിലാണ്, ഈസാനബി പറഞ്ഞത് ബിരിയാനി ഭാഷയിലാണ്, മുഹമ്മദ് നബി പറഞ്ഞത് അറബി ഭാഷയിലാണ്. പക്ഷേ തൗറാത്തിലുള്ള അതേ കാര്യം തന്നെയാണ് മുഹമ്മദ് നബി ഈ ഖുർആനിലും പറഞ്ഞത്, അറബിയിലും പറഞ്ഞത്. ഈസാനബി പറഞ്ഞതും അത് തന്നെയാണ്. മൂസാനബിയുടെ ഉപദേശത്തിൽ നിന്ന് ആളുകൾ ചുതി സംഭവിച്ചപ്പോഴാണ് ഈസാനബി പറഞ്ഞു അവരോട് അത് അത് പുനരുദ്ധരിക്കാൻ വേണ്ടിയാണ് വന്നത്. അത് ആര് പറഞ്ഞത്? മൂസാനബി പറഞ്ഞതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി ഈസാനബി വന്നു പറഞ്ഞു. ഈസാനബി പറഞ്ഞതിൽ നിന്ന് ആളുകൾ വിട്ടുപോകാൻ തുടങ്ങിയപ്പോൾ മുഹമ്മദ് നബി വന്ന് പറഞ്ഞു, നിങ്ങൾ ഈസാനബി പറഞ്ഞ മാതിരിയിരിക്കണം, അല്ല ഞാൻ വന്ന് പുതിയതൊന്ന് സ്ഥാപിച്ചു എന്നല്ല പറയുന്നത്. അപ്പൊ ഇങ്ങനെ നോക്ക്, സർവമതം സത്യം, സർവമതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ലോകത്തൊരു സർവമതം ഉണ്ടാവുമോ? ഒറ്റ മതമോ? ദൈവം ഇറക്കിയിട്ടുള്ള ഒറ്റ മതം. പിന്നെങ്ങനെയാണ് ഈ പേര് വ്യത്യാസം വന്നത്? ഇവിടുന്ന് കാണുന്ന ഈ പേരുകളൊന്നും ദൈവം കൊടുത്ത പേരല്ല. മുസ്ലിമീങ്ങളെ മാപ്പിളമാരെന്ന് വിളിക്കുന്നത് അത് ദൈവത്തിന്റെ പേരല്ല. അതുപോലെ ഇന്ത്യക്കാരെ ഹിന്ദു ഹിന്ദു എന്ന് വിളിച്ചത് സിന്ധു നദി തടത്തീരങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളെ, വിദേശത്ത് നിന്ന് വന്ന ആളുകൾ ഹിന്ദു ഹിന്ദു എന്ന് വിളിച്ചു. അങ്ങനെയാണ് ആ ഹിന്ദു എന്നുള്ള പേര് വന്നത്. എന്നല്ലാതെ ഹിന്ദു എന്ന് പറയുന്ന ഒരു പേര് ഈ ഭാരതീയ സംസ്കാരത്തിന്റെ ആദിമ ഗ്രന്ഥങ്ങളിൽ വൈദിക കാലത്ത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, രാമായണം, മഹാഭാരതം ഇതൊക്കെ എടുത്തു നോക്കിയാൽ അങ്ങനെ ഒരു പദമേ കാണില്ല. ഹിന്ദു എന്ന് പറയുന്ന ഒരു പദം ഇല്ല. അതിലൊക്കെ ഉള്ളത് പിന്നെന്താണ്? സനാതന ധർമ്മങ്ങളും ആർഷഭാരതം ആര്യാവർത്തം എന്നൊക്കെ ഉള്ള പദങ്ങളാണ് ആ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഹിന്ദു എന്നുള്ള പദം വന്നത് വിദേശത്തു നിന്ന് ആളുകളിവിടെ വന്ന് ആ ഹിന്ദു നദിയിൽ തടസ്സത്തിൽ ജീവിക്കുന്ന ആളുകളെ ഹിന്ദു എന്ന് വിളിക്കുകയും പിന്നീട് ഇന്ത്യയിൽ വിവിധ മതങ്ങളുണ്ടായപ്പോൾ ആ മതക്കാർ ഓരോ പേരിൽ അറിഞ്ഞപ്പോൾ അറിയപ്പെട്ടപ്പോൾ ഇവർ ഹിന്ദു എന്നുള്ള പേരിൽ ഇവിടെ നിലനിൽക്കുകയും ചെയ്തു എന്നല്ലാതെ ഹിന്ദുമതം എന്ന് പറഞ്ഞ ഒരു പേരിൽ ഒരു മതമേ ഇല്ല. ക്രിസ്തു ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ കുറാനത്തിലൊന്നുമില്ല ഈ ക്രിസ്തു എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷുകാർ കൊടുത്ത ഒരു പേരാണ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ലാറ്റിൻ പദം എന്റെ കൂടെ കൂട്ടിയിട്ട് ഏത് ക്രിസ്തു എന്നാക്കിയിട്ട് പിന്നെ ആ മതത്തിന് അവർ ക്രിസ്ത്യാനിറ്റി എന്ന് പേരിട്ടതാണ്. അതല്ലാതെ ക്രിസ്തു എന്ന് പറയുന്ന ഒരു മതം ഇല്ല. അതുപോലെ ബുദ്ധമതത്തിന് ബ്രിട്ടീഷുകാർ വെള്ളക്കാർ വെച്ച് ബുദ്ധിസം, ആ ബുദ്ധന്റെ പേര് കൂട്ടിയിട്ട് ബുദ്ധിസം എന്ന് പറഞ്ഞു. അല്ലാതെ ബുദ്ധമതം എന്ന് പറഞ്ഞിട്ട് ഒരു മതം ദൈവമറക്കിയ ഒരു മതമില്ല. ജൈനിസം എന്നവർ വിളിച്ചു ജൈനമതത്തിന് ബ്രിട്ടീഷുകാർ ആ പേര് കൂട്ടിയതാണ്. ജൈനിസം എന്ന് പറഞ്ഞത് വെള്ളക്കാരുണ്ടാക്കിയ പേരാണ്. അതുപോലെ ഇസ്ലാം മതത്തിന് അവർ മുഹമ്മദിനിസം എന്ന് വിളിച്ചു. മുഹമ്മദീയ മതം അങ്ങനൊരു മതമുണ്ട്. മുഹമ്മദീയ മതവുമില്ല, ഹിന്ദുമതവുമില്ല, ക്രിസ്തു മതവുമില്ല, ബുദ്ധമതവുമില്ല, ജൈനമതവുമില്ല, ആ പേരിൽ അറിയപ്പെടുന്ന ഒരു മതവുമില്ല. ഖുർആൻ പറയുന്നു ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ. ദൈവമറക്കിയിട്ടുള്ളതിന് ഇസ്ലാം എന്നിട്ട് അള്ളാഹു പറഞ്ഞു അമയ്യ ബുദ്ധതയും വൈറൽ ഇസ്ലാം ദീനൻ അലങ്ങൾക്ക് പരന്നിൽ. ഇസ്ലാമല്ലാത്ത ഒരു ദീൻ ഒരാശയം ആരെങ്കിലും സ്വീകരിച്ചാൽ അവനിൽ നിന്ന് അത് സ്വീകാര്യമല്ല, അവൻ പരലോകത്ത് നഷ്ടപ്പെട്ടവനായി തീരു എന്ന് അള്ളാഹു അറിയിപ്പ് തന്നെ. അപ്പൊ ഇസ്ലാം എന്താണ്? മുഹമ്മദ് നബി കൊണ്ടുവന്ന ഇത് മാത്രമായ ഇസ്ലാം. അപ്പൊ മുഹമ്മദ് നബിക്ക് മുമ്പ് മുസ്ലിമീങ്ങളില്ലാ തന്നെ വരാം, അങ്ങനെ വരാൻ പാടുന്നില്ല. അതിന് മുമ്പോട്ടായിരുന്നു ഇസ്ലാം. അപ്പൊ ഏത് കാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാലോ ലോകത്ത് വന്നിട്ടുള്ള പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കും. ഈ നിസ്കരിക്കുന്ന എന്തിനാണെന്ന് അറിയാതെ ഇങ്ങനെ കിടന്നിട്ട് നിസ്കരിക്കുകയും ചെയ്യും. അതേ സമയത്ത് ഒരിക്കൽ നിസ്കരിക്കുമ്പോ അവന്റെ ഉള്ളിൽ കയ്യിലും കാലിലുമുള്ള നിസ്കാരം മനസ്സിലാണ്, മനസ്സിൽ വരുന്നത്. ദൈവമാണെങ്കിൽ അവന്റെ നിസ്കാരം ശരിയാണ്. അവൻ പടിഞ്ഞാട്ട് തിരിയുന്നോ കിഴക്കോട്ട് തിരിയുന്നോ എന്നുള്ളത് പ്രശ്നമേ അല്ലെന്ന് ഖുർആൻ പറയുന്നു. നിങ്ങൾ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയുന്നതൊന്നും പുണ്യമല്ല. എങ്ങോട്ട് നോക്കിയാലും അവിടൊക്കെ അള്ളാഹുണ്ട്. പടിഞ്ഞാട്ട് ഒരാളല്ല അള്ളാന്ന് പറയുന്നത്. അതുകൊണ്ട് പടിഞ്ഞാട്ട് തന്നെ തിരിഞ്ഞിട്ട് ഇങ്ങനെ നിസ്കരിച്ചവനെ പുണ്യമുള്ളൂ എന്ന് ഖുർആൻ പറയുന്നില്ല. ഒരാൾ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് കൈ ഇങ്ങനെ പിടിച്ച്, കൈ കെട്ടിയല്ല, കൈ ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് ഗുരുവായൂരപ്പാന്ന വിളിക്കുന്നത്. ഗുരുവായൂരപ്പാന്ന് വിളിക്കുമ്പോൾ ഇയാളുടെ മനസ്സിൽ വരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന കൽപ്രതിമയാണെങ്കിൽ അയാൾ ചെയ്യുന്ന ശിർക്കാണ് അത് അംഗീകരിക്കില്ല. അതേ സമയത്ത് കൈ ഇങ്ങനെ വിളിച്ചിട്ട് ഗുരുവായൂരപ്പാന്ന് വിളിക്കുന്ന ഒരുത്തന്റെ മനസ്സിൽ സർവവ്യാപിയായ ദൈവമാണ് വരുന്നതെങ്കിലോ അവൻ ചെയ്യുന്നത് ഇവൻ ചെയ്യുന്ന നിസ്കാരം പോലൊരു നിസ്കാരം തന്നെ, ഒരു പ്രാർത്ഥന. അവന്റെ മനസ്സിലും ഇവന്റെ മനസ്സിലും ഒന്നാണ്. അവൻ പടിഞ്ഞാട്ട് തിരിഞ്ഞോട്ടെ, ഇവൻ കിഴക്കോട്ട് തിരിഞ്ഞോട്ടെ, എവിടെയാണെന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. പിന്നെന്തിനാണ് അവൻ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കുന്നത്? വേറെ എന്താ മുട്ടുകുത്തി നിൽക്കുകയാണ്, കറത്തിപ്പോയിട്ട് ഈശോ വിശിയെന്ന് വിളിച്ച് അല്ലെങ്കിൽ കർത്താവേന്ന് വിളിച്ച് വിളിക്കുമ്പോ അവന്റെ മനസ്സിൽ വരുന്നത് എന്താണ്? ഈ യേശു ക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞ് ഏതോ പെയിന്റർമാർ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. യേശു ക്രിസ്തുവിന്റെ ഒന്നുമല്ല, ആരോ വാമനയിൽ നിന്നുണ്ടാക്കിയ ചിത്രം. ഇതിങ്ങനെ ഈശോ വിശിയോ എന്ന് വിളിക്കുമ്പോ ഇവന്റെ ഉള്ളിൽ വരുന്നത് ആ ചിത്രമാണെങ്കിൽ അത് ശിർക്കാണ്. അതേ സമയത്ത് അവന്റെ ഉള്ളിൽ വരുന്നത് ദൈവമാണെങ്കിലോ അവൻ ചെയ്യുന്നത് നിസ്കാരമാണ്. അവനും ദൈവത്തിനോടാ പറയുന്നത്. പള്ളിയിൽ പോയി പടിഞ്ഞാട്ട് നിൽക്കുന്നവനും ദൈവത്തോടാ പറയുന്നത്. ഗുരുവായൂരപ്പാന്ന് വിളിക്കുന്നവൻ ദൈവത്തിനോടാ പറയുന്നത്. ശബരിമല അയ്യപ്പോ എന്ന് വിളിക്കുമ്പോൾ ശബരിമല ക്ഷേത്രത്തിൽ ഇരിക്കുന്ന അയ്യപ്പ വിഗ്രഹം ഉള്ളിൽ വന്നാൽ അത് ശിർക്കാവും, അതല്ല ദൈവമാണ് വരുന്നതെങ്കിൽ അതാവും നിസ്കാരങ്ങളാവും. അയ്യമ്മാതൃവും പരമുല്ലസ്മാവും, നിങ്ങൾ ഏത് പേര് വേണമെങ്കിലും ദൈവത്തിന് വിളിച്ചോളി, അമ്മാന്ന് തന്നെ വിളിക്കണമെന്ന് അള്ളാഹുക്ക് നിർബന്ധവുമില്ല. ഭഗവാനോ ഈശ്വരനോ കൃഷ്ണനോ ഗുരുവായൂരപ്പെന്നോ ശബരിമല അയ്യപ്പെന്നോ എന്തുകൊണ്ടോ വിളിച്ചോളി. വിളിക്കുമ്പോ നിങ്ങളുടെ മനസ്സിലാണ്, മനസ്സിൽ എന്താണ് ചിന്ത വരുന്നത് അതാണ് നിങ്ങളുടെ നിസ്കാരം. അങ്ങനെ നിസ്കരിച്ചോളി, അങ്ങനെ നിസ്കരിച്ചോളെ മോശം കിട്ടണ്ടേ? ഒരാൾ പള്ളിയിൽ പോയി ദൈവത്തിനെ വിളിച്ചെങ്കിലേ അവന് മോശം കൊടുത്തുകൊള്ളുന്ന് ഭർത്താവ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോയിട്ട് തന്നെ വിളിക്കണം. പക്ഷെ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പടിഞ്ഞാറ്റിൽ നിൽക്കുന്നവനെ സ്വർഗത്തിൽ പോകുന്നത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരുടെ ആരാധനാക്രമം അവർ ആ ചെയ്തുകൊള്ളട്ടെ. അങ്ങനെ പുല്ലി പുല്ലി ജാല മനസ്സക്കൻ പുല്ലാതിക്കൂ എല്ലാ ആളുകൾക്കും ആരാധനക്രമങ്ങളുണ്ട്. അവർ ആ ആരാധന ചെയ്തുകൊള്ളട്ടെ. അതിന് നിന്നോട് അവർ കുഴപ്പമുണ്ടാക്കാൻ വരണ്ട. അവര് ദൂതന്മാർ അവരാരാധന ചെയ്തോട്ടെ, നിങ്ങൾ നിങ്ങളത് ചെയ്തോ, മറ്റവരങ്ങനെ ചെയ്തോ, ഈ ചെയ്യുന്നവന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് മാത്രമേ പടച്ചവന്റെ പ്രശ്നമുള്ളൂ. ശിർക്ക് ചെയ്യാൻ പാടില്ല. ശിർക്ക് ചെയ്യാൻ പാടില്ല. ശിർക്കിനെ ഒരിക്കലും മാപ്പില്ലാത്ത പാപമാണ്. എന്താ ശിർക്ക് എന്ന് പറഞ്ഞാല് ഈ വിഗ്രഹം വെച്ച് ആരാധിക്കുന്നത് മാത്രമാണോ? അതല്ല, ദൈവത്തിനുള്ള ഗുണങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു വസ്തുവിനോ ഉണ്ടെന്ന് ഒരുത്തം വിശ്വസിച്ചു പോയാൽ അവൻ മുശിരിക്കണം. സർവശക്തനായ ദൈവം, ഒരു മനുഷ്യൻ സർവശക്തനാണ് ദൈവം വിശ്വസിച്ചാൽ അവൻ മുശിരിക്കാം. ദൈവത്തിനോട് വിളിക്കുന്നവരായി മൊയ്തീൻ ശേഖരനെ വിളിച്ചാലും അവൻ മുശിരിക്കാവും. ദൈവത്തിനെ വിളിക്കുന്നവരായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനെ വിളിച്ചാലും ശബരിമല അയ്യപ്പനെ വിളിച്ചാലും ഒക്കെ മുശിരിക്കാം. അതല്ലാത്ത നിലയ്ക്ക് വിളിച്ചാൽ, ഏത് പേരിൽ വിളിച്ചാലും അവൻ ഒരിക്കലും മുശിരിക്കാവുകയില്ല. അവർക്കൊക്കെ മോക്ഷവും കിട്ടും. ഖുർആനാണ് പറയുന്നത്. അപ്പൊ അവരെ തന്നെ ഹിന്ദുവിനെ പിടിച്ചിട്ട് മുസ്ലിം ആക്കണമെങ്കിൽ അവരെ സുന്നത്ത് കല്യാണം കഴിക്കലും അവരുടെ തലയെ തൊപ്പി വെക്കലും ഒന്നും ആവശ്യമില്ല. അവൻ ആ ഭഗവത്ഗീതയിൽ പറഞ്ഞതനുസരിച്ച് അവന്റെ ആരാധനക്രമം ഏതാണെന്ന് ശിർക്ക് വരാത്ത നിലയിൽ ചെയ്യുന്ന ഒരുത്തനാണെങ്കിൽ അവൻ ചെയ്യുന്നത് ദൈവത്തിന്റെ അടുക്കൽ സ്വീകാര്യമാണ്. അപ്പൊ ഒരുപാട് വിവാഹബന്ധം പാടുണ്ടോ? കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കലാണല്ലോ വലിയ ജാതി മതം മതം ഉണ്ടാക്കുന്നത്, അതാണെന്നാണ് ചില ആൾക്കാരുടെ വിശ്വാസം. കല്യാണം കഴിക്കുന്നതിന് യാതൊരു തടസ്സവും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് നല്ല സാധനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അനുവദനീയമാണ്. ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ്. നിങ്ങളുടെ മൂമിനായ സ്ത്രീകളുടെ പതിവ്രതകളായ സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. ആ ഗ്രന്ഥം നൽകപ്പെട്ട ആളുകളിലുള്ള പതിവ്രതകളായ സ്ത്രീകളെയും നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. ഭക്ഷണം, അവരെ ഭക്ഷണവും നമ്മുടെ ഭക്ഷണവും ഒക്കെ നമുക്ക് ഹറാമായ ചില കാര്യങ്ങൾ കുറാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുമത്തെ അദ്ദേഹം ഒന്ന് വൈക്കത്തു വദ്ദമ്പോ ഒരമ്പൽ തീരി ഒമാവില്ല പിന്നീ വഴിയില്ലായി അത് മുൻഹരിക്കത്തു അത് മക്കൂതത്തു അത് മുത്തറത്തിയെത്തു ഒന്നത്തിയെത്തു ഒമാല്ലാതെ മൂവില്ലാതില എന്ന് പറഞ്ഞിട്ട് തിന്നാൻ പാടില്ലാത്തതിന്റെ ഒരു പട്ടിക കൊണ്ട് സമർപ്പിക്കുന്നത് കുറേ ശമം രക്തം അതുപോലെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അർത്ഥത് അങ്ങനെ പന്താൻ വെച്ച് അർത്ഥം അങ്ങനെ പല സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളൊന്നും തിന്നരുതെന്നതല്ലാതെ മറ്റുള്ള ഭക്ഷണമൊന്നും അവരിൽ നിന്ന് കഴിക്കുന്നതിൽ നമുക്ക് യാതൊരു നടത്തവുമില്ല. അവര് കിതാബിന്റെ ഭക്ഷണം അറേബ്യയിലുണ്ടായിരുന്ന അവര് കിതാബാണ്. അവരുടെ സ്ത്രീകളെ വിവാഹം കഴിക്കാം, യാതൊരു ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ ആ യാത്ര അറിവാണ്ട് പരസ്യ വിമോചനസേനയുടെ നേതാവ് സംഘടനയുടെ നേതാവ് ഒരു ക്രിസ്ത്യൻ സ്ത്രീയെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതേ ഇസ്ലാമെന്ന് പുറത്തുപോയിന്ന് ഈ ലോകത്തൊരു മതപണ്ഡിതനും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഇതാ എത്തുമ്പോ കല്യാണം കഴിച്ച ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. അദ്ദേഹത്തിനെയും ആ ഇസ്ലാമെന്ന് പുറത്താക്കിയിട്ടില്ല. അപ്പൊ അവിടുത്തെ അതിന് കിതാബുകളെ കെട്ടാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളെ കെട്ടാൻ പാടുണ്ടോ? ഇവിടുത്തെ ഹിന്ദുക്കളും അതിന് കിതാബാണല്ലോ. എല്ലാവർക്കും ഗ്രന്ഥം നൽകിയിട്ടുണ്ടെന്നല്ലേ അല്ല പറയുന്നത്? ഗ്രന്ഥം നൽകിയവരല്ലേ അതിന് കിതാബ് എന്ന് പറയുന്നത്? അറേബ്യയിലുണ്ടായിരുന്ന ഗ്രന്ഥം നൽകിയവർ ദൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. അതുകൊണ്ടാണ് അവരെ അവരെ അവര് കിതാബ് എന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ അവര് കിതാബ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളാണ്. അവർക്ക് കൊണ്ട് ഗ്രന്ഥവും മതവും ഒക്കെ. അതുകൊണ്ട് ആ അവര് കിതാബിനെ കല്യാണം കഴിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഗുരുവായൂർ കഴിച്ചിട്ടില്ല. അപ്പോ ഇപ്പൊ എന്താണ് ഇങ്ങനെ അന്യോന്യം ഇത്രയും വിശാലമായ രീതിയിൽ വർഗീയതയില്ലാതെ പറഞ്ഞ ഒരു ഗ്രന്ഥം ഈ ലോകത്ത് എവിടെയുള്ളത്? ഇത്ര മഹത്തായ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഈ ഖുർആനെ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൽക്കത്ത ഹൈക്കോടതിയിൽ ഏതോ ഒരു ചങ്ങാതി മുമ്പ് കേസ് കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അയാൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഖുർആൻ വർഗീയത വരുത്തുന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. ഖുർആനിൽ യാതൊരു വർഗീയതയില്ല. ഇത്രയും വിശാലമായി ചിന്തിക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്തെവിടെയാണ് കാണാൻ കഴിയും? എല്ലാ പ്രവാചകന്മാരെയും വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. ലാൻ ഉപരിപ്പു വൈരാഹതിമിറുസീ, ദൈവമായിട്ടുള്ള ഒരൊറ്റ പ്രവാചകനെയും യാതൊരു വിവേചനവും നമുക്ക് കാണിക്കാൻ പാടില്ല. അവർ കൊണ്ടുവന്ന ഇതെല്ലാം സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മതഗ്രന്ഥം, ഒരു ഗ്രന്ഥം ലോകത്തിൽ ഖുർആൻ മാത്രമാണ് അതെവിടെ വർഗീയത വരുത്തിയത്. അയാൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പറയേണ്ടത് ഈ ഖുർആനിനെ വലിച്ചെറിഞ്ഞിട്ട് അതിനു പുറമെ അതീത് സ്വീകരിച്ച ഈ ബുഹാരിയെയും മുസ്ലിമിനെയും ഒക്കെ ഇവിടുന്ന് നിരോധിച്ചെങ്കിൽ വർഗീയത മാറൂ എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ പറഞ്ഞത് ഖുർആൻ നിരോധിക്കണമെന്നാണ്. ഖുർആനെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. ഖുർആനിലുള്ള സത്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നു. ശിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും കഠിനമായ കുറ്റമാണ് ഖുർആന്റെ ഭാഷയിൽ. അതിനേക്കാൾ വലിയൊരു കുറ്റം ഖുർആനിലില്ല, അതൊരിക്കലും മാപ്പില്ലാത്ത കുറ്റം. പക്ഷേ ഖുർആൻ പറയുന്നു മറ്റുള്ള ആളുകൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളുണ്ട്, ആ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ആക്ഷേപിക്കരുത്. അവർ വിഗ്രഹത്തെ ആരാധിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥശൂന്യതയും ഫലശൂന്യതയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാമെന്നല്ലാതെ ആ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ആക്ഷേപിക്കാൻ പോകരുത്, അവരുടെ അമ്പലം തല്ലി കുടിക്കാൻ പോകരുത് എന്നാണ് പറയുന്നത്. അതിനെ ആക്ഷേപിക്കാൻ പോകരുത്. എന്താ കാരണം? യസുബുല്ലാഹി, അങ്ങനെ നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങളുടെയും അവരുടെയും രക്ഷകനായ അള്ളാഹുണ്ടല്ലോ, ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നോണ്ട് അറിവില്ലാതെ അവർ അള്ളാഹിനെ ആക്ഷേപിച്ചു കളയും. അതുകൊണ്ട് അവരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ആക്ഷേപിക്കാൻ പോകരുത്. അവർ പിന്നെ എന്തിനാണ് അമ്പലം പിടിക്കാൻ പോകുന്നത്, പള്ളി ഉണ്ടാക്കാൻ നടക്കുന്നത്? എന്തിനാണ് ഈ അമ്പലവും പള്ളി എന്നൊക്കെ പറയുന്നത്? അതിലാണോ ദൈവം ഇരിക്കുന്നത്? മുസ്ലിമീങ്ങൾക്ക് എന്തിനാണ് പള്ളി? നിസ്കരിക്കാൻ പള്ളി ഇല്ലെങ്കിൽ നിസ്കാരം ചെയ്യാവില്ലേ? പള്ളിയിൽ നിസ്കരിക്കണമെന്ന് ഏത് ഖുർആനിലാണ് പറഞ്ഞിരിക്കുന്നത്? എവിടെയിരുന്ന് നിസ്കരിക്കാം? ബസ്സിലിരുന്ന് നിസ്കരിക്കാം, കാറിലിരുന്ന് നിസ്കരിക്കാം, പഠിച്ചാട്ട് ചുറ്റുമുള്ളൊന്നുമില്ല, എങ്ങോട്ട് തിരിച്ചു വേണമെങ്കിലും നിസ്കരിക്കാം, പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ പറഞ്ഞു കഴിഞ്ഞാല് മണിമേടകൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരുടെ അമ്പലം തല്ലി പൊളിച്ച് അതിന്റെ പുറത്ത് കൊണ്ടുപോയി പള്ളി ഉണ്ടാക്കിയിട്ട് ആര് പറഞ്ഞു അങ്ങനെ നമസ്കരിക്കാൻ? ആ ജാതിക്കൊന്നും ഇവിടെ ആവശ്യമില്ലെന്ന് ഖുർആൻ പറഞ്ഞ സത്യം ഇവിടെ പുറത്ത് വിട്ടിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന എന്തെങ്കിലും കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ ലോകത്തേക്ക് അള്ളാഹു ഇറക്കിയിട്ടുള്ള ഒരേ ഒരു മതം, അത് ഇസ്ലാം മതമാണ്. ആ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി കൊണ്ടുവന്നതല്ല. മുഹമ്മദ് നബിക്ക് മുമ്പ് ഈ ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാം പ്രബോധനം ചെയ്തത് ഇസ്ലാം മതമാണ്. അവർ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങളെല്ലാം ഇസ്ലാം മതത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. അത് അറേബ്യയിലും വന്നിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിലും വന്നിട്ടുണ്ട്. അറേബ്യയിൽ വന്ന ഗ്രന്ഥം ശരിയാണെങ്കിൽ ഇന്ത്യയിൽ വന്ന ഗ്രന്ഥവും ശരിയാണ്. പിന്നെന്താണ് സർവമത സത്യവാദം എന്ന് പറയുന്നത്? ഇതാ. അപ്പൊ ഇങ്ങനെ ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഈ സത്യം ഇത് ആരെങ്കിലും ഈ ലോകത്തോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളോ ഗുരുമാനങ്ങളോ ഉണ്ടാകുമായിരുന്നു. ഇന്നുവരെയോ ആരും അത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഈ ഖുർആനെ മൂടി വെച്ചുകൊണ്ട് ഇരിക്കുകയുമാണ് ചെയ്തിരുന്നത്. അപ്പോ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ, ഈ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ അറേബ്യ നിങ്ങോട്ട് കുറ്റി മറിച്ച് വന്നവരൊന്നുമല്ല. അറേബ്യക്കാരെല്ലാം അവിടുത്തെ മുസ്ലിങ്ങൾ എന്നുള്ള യാതൊരു സംശയമില്ല. അറേബ്യയിൽ നിന്ന് ഇവിടെ ഇസ്ലാം മത പ്രബോധനത്തിൽ വന്നവർ സ്ത്രീകളെ കൊണ്ടുവന്നിട്ടില്ല. അവരിവിടെ വന്നിട്ട് ഇവിടുത്തെ സ്ത്രീകളെ വിവാഹം കഴിച്ചു, അവരെ പൊന്നാനി കൊണ്ടുപോയിട്ട് മതം മാറ്റിയിട്ട് വിവാഹം കഴിച്ചത്. ഇപ്പൊ കല്യാണം കഴിക്കണോ വേണ്ട, പൊന്നാനി കൊണ്ടുപോകും. അവിടെ വെച്ച് കാട്ടിക്കൂട്ടുന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഓരോരുത്തരെ കൊണ്ടുവന്നിട്ട് പൊന്നാനി കൊണ്ടുപോയിട്ട് മതം മാറ്റിയിട്ടൊന്നുമല്ല ഇവിടുത്തെ ഹൈന്ദവ സ്ത്രീകളെ അറേബ്യയിൽ നിന്നുള്ള മതപ്രബോധകന്മാർ കല്യാണം കഴിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അവർ ഇസ്ലാം മതം ആദർശം വിശ്വസിച്ചിട്ടുണ്ടാകാം. അവർക്ക് മക്കനെ കിട്ടും, നോക്കി കിട്ടുമെന്നല്ല അവർ ചെയ്തത്. ആ ഇവരുടെ സന്താന പരമ്പരകളിൽ പെട്ടവരാണ് ഈ ഇവിടുത്തെ സ്ത്രീകൾ പ്രസവിച്ച ഇവിടുത്തെ കുട്ടികളാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈന്ദവരും ഇവിടുത്തെ മുസ്ലിമീങ്ങളും രക്തബന്ധുക്കളാണ്, രക്തബന്ധമുള്ളവരാണ്. അറേബ്യയിലുണ്ടായിരുന്ന കൊടും ശത്രുക്കൾ, അതായത് ഖുർആൻ പറയുന്നു വല തെറ്റി തന്നെ അശ്വത്തന്നാത്തി അതാവത്തല്ലീന ആമനുല്യൂത് വല്ലതീന അശ്രക്കൂ വല തെറ്റി തന്നെ വല തെറ്റി തന്നെ അത്രീന മുസ്ലിമീങ്ങളോട് ഏറ്റവും കഠിന ശത്രുക്കളായിട്ടുള്ള ആൾക്കാര് ആരാണ്? ഈ ജൂതന്മാരും മുശ്രിക്കുകളുമാണ്. മുസ്ലിങ്ങളോട് ഏറ്റവും അടുത്ത സ്നേഹമുള്ളവര് ക്രിസ്ത്യാനികളുമാണ്. ഇത്രയും കടുത്ത ശത്രുക്കളായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് പോലും വിവാഹം കഴിക്കാമെന്ന് ഖുർആൻ പറഞ്ഞാൽ നമ്മളോട് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും ശത്രുത? സ്നേഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർ, രക്തബന്ധുക്കൾ, അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ വിവാഹമാകാമെന്ന് പറയുന്ന ഒരാൾ പറയണോ? അത് ഖുർആൻ അങ്ങനെ ഹിന്ദു എന്ന് പറഞ്ഞൊരു വർഗം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതും പറയുമായിരുന്നു. ഖുർആൻ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് രണ്ട് നിബന്ധനകൾ വെച്ചിട്ടുള്ളൂ. അല്ലാ അവൻ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ ശിർക്ക് ഉപേക്ഷിക്കണം. ശിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വിഗ്രഹം വിചാരാധിക്കല് മാത്രമല്ല. മൊയ്തീൻ ശൈഖ എന്ന് വിളിച്ചിട്ട് മാപ്പിള കൂട്ടത്തിൽ ജനിച്ച ഒരുത്തനാണെങ്കിൽ അവനും മുശ്രിക്ക് തന്നെ. മൊയ്തീൻ ശൈഖിന് ദൈവത്തിന്റെ ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ഹിന്ദു എന്നല്ല, കാപ്പുറെന്ന് മുശ്രിക്കുന്നൊന്നും പറയുന്നത് ഹിന്ദുക്കളെ ഉദ്ദേശിച്ചിട്ടല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയോടെ മുശ്രിക്കെന്ന് പറഞ്ഞാൽ ഈ മാപ്പിളമാരുടെ കൂട്ടത്തിലൂടെ മുശ്രിക്ക്, കാപ്പുർ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുന്നവൻ. നമ്മളിപ്പോ ഖുർആന്റെ സത്യം പറയുമ്പോൾ എത്രയാളാണ് ഇതിനെ വരുന്നത്? ആ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് ഇവനൊക്കെ കാപ്പുകളാണ്. അത് ഹിന്ദു എന്നല്ല, ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ അതൊന്നും ചെയ്യാത്തവരുണ്ട്, ശിർക്ക് ചെയ്യാത്തവരുണ്ട്, അവരെ അമ്പലത്തിൽ പോയിട്ട് തൊഴുന്നൊന്നുമില്ല, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്, അത് മുസ്ലിമാണ്. മാപ്പിളമാരുടെ കൂട്ടത്തിൽ സത്യത്തെ നിഷേധിക്കുന്നവനോ മൊയ്തീൻ ശൈഖിനെ വെച്ച് പൂജിക്കുന്നവനോ ഉണ്ടെങ്കിൽ അവൻ മുശ്രിക്കാണ്. അങ്ങനെ മാപ്പിളയ്ക്ക് മാപ്പിളയെ പോലും കല്യാണം കഴിക്കാൻ പാടില്ലെന്നാണ് ഖുർആൻ പറയുന്നത്. മാപ്പിളമാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ശിർക്ക് ചെയ്യുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവനെ കല്യാണം കഴിക്കാൻ പാടില്ല. അലവ് വായിച്ച പത്തോന്ന് അവൻ വലിയ കാണാമെന്നല്ല, കൊഞ്ചനാണെങ്കിലും നിങ്ങളെ എത്ര അത്ഭുതപ്പെടുത്തുന്നവരാണെങ്കിലും അവനേക്കാൾ നല്ലത് ഒരു അടിമയെ കല്യാണം കഴിക്കലാണ്. അതുപോലെ മുശ്രിക്കത്താ സ്ത്രീയെ കല്യാണം കഴിക്കാൻ പാടില്ല. മുശ്രിക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മാപ്പിളമാരുടെ കൂട്ടത്തിൽ മൗലൂദന്മാരെ അതിലില്ലാതെ ചെയ്യുന്ന വിവരക്കേടുണ്ട്, അത് നമുക്ക് പ്രശ്നമല്ല. അങ്ങനെ വെച്ച് വിളിക്കുന്നവരാണെങ്കിൽ മാപ്പിളമാരൊക്കെ തന്നെ കല്യാണം കഴിക്കാൻ പാടില്ല. അതേ സ്ഥാനത്ത് അതൊന്നും ചെയ്യാത്ത മറ്റു സമുദായത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ മുശ്രിക്കത്തല്ല, ഇവളാണ് മുശ്രിക്കത്ത്. ഈ മുശ്രിക്കത്തിനെ കാണാൻ നല്ല മുഞ്ചത്തിയാണെങ്കിലും അവളെ എത്ര നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിലും അവളെ കല്യാണം കഴിക്കാൻ പാടില്ല. അവളെക്കാൾ നല്ലൊരു അടിമസ്ത്രീയാണ്, ഒരു അയ്യൻ സ്ത്രീ. അടിമസ്ത്രീ നമ്മൾ വിട്ടിട്ട് ഒരു അയ്യൻ സ്ത്രീ അവർക്കോടും അവിടെ ഇതൊന്നും ചെയ്യുന്നില്ല. അവർക്ക് ദൈവവിശ്വാസമുണ്ട്, തൽപ്രവർത്തനം ചെയ്യുന്നുണ്ട്, അവിടെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നില്ല, ചിർക്ക് ചെയ്യുന്നില്ല. ഈ മാപ്പിളപ്പെണ്ണിനെ കാണും നല്ലത് ആ അയ്യൻ സ്ത്രീയാണ്, യാതൊരു സംശയമില്ല. ഖുർആൻ പറഞ്ഞതാണ്. ഖുർആൻ ജീവിക്കുന്ന നിബന്ധന അത്രയേ ഉള്ളൂ. വിവാഹത്തിൽ ഇന്ന സമുദായത്തിൽ ജനിക്കണം, ഇന്നിടത്ത് ജനിക്കണം എന്നുള്ള യാതൊരു നിബന്ധനയും ഖുർആനില്ല. അപ്പൊ ഇത്രയും വിശാലമായ ഒരാശയം കർമ്മമത സത്യവാദം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് വളരെ വിശാലമായ ആശയമായതുകൊണ്ട് കുറെ അതികൊണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ആശയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും നമ്മുടെ സഹോദര സമുദായത്തിൽ ഈ ഇസ്ലാം മതത്തിനെ പറ്റിയും ഖുർആനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. അടുത്തതായി നമ്മുടെ മുഹമ്മദ് റഹ്മാന്റെ നിങ്ങളോട്. Oh.